അപനിർമ്മാണ വാദത്തോട് ഉത്തര കോളനിയെ വിമർശം ഉന്മുഖമാകുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. അർത്ഥവൈരുദ്ധ്യങ്ങളിലും സ്വത്തിൻ്റെ ചാഞ്ചല്യങ്ങളിലും ശ്രദ്ധിക്കുന്ന അപനിർമ്മാണ വാദം വിഭക്ത സ്വത്വത്തെ അംഗീകരിക്കുന്ന ഉത്തര കോളനിയ സാഹിത്യത്തിൻ്റെ പഠിതാവിനെ ആകർഷിക്കുന്നത് സ്വാഭാവികം മാത്രമാണ്. ഹെൻറി ലൂയി ഗേറ്റ്സ്, ഗായത്രി സ്പിവാക്, ഹോമി ഭാബ തുടങ്ങിയവരാണ് രചനകളിൽ പോസ്റ്റ് സ്ട്രക്ചറിസ്റ്റ് സമീപനം കാണാം. പഠനാത്മകതയെ സംബന്ധിച്ച ദെർദിയൻ ഫൂക്കോൾഡിയൻ സങ്കല്പനങ്ങൾ ഇവരുടെ രചനകളിലുണ്ട്. ഉത്തരകോളനീയമായ സർഗാത്മക സാഹിത്യത്തിൻ്റെ ഘട്ടങ്ങളെ പറ്റി പരാമർശിച്ചു കഴിഞ്ഞു. ഉത്തരകോളനീയ വിമർശനത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച് ഇനി വിവരിക്കാനുള്ളത്, കോളനീകൃത രാഷ്ട്രങ്ങളെ മുൻനിർത്തി വെള്ളക്കാർ ആവിഷ്കരിച്ച രചനകളായിരുന്നു ഒന്നാം ഘട്ടത്തിൽ ഉത്തരകോളനീയ വിമർശനത്തിൻ്റെ വസ്തുവിഷയം. പ്രസ്തുത രചനകളുടെ പരിമിതിക്കെതിരെ എഴുതുന്നതിലായിരുന്നു ഉത്തരകോളനീയ നിരൂപകർക്ക് താല്പര്യം. ഇന്ത്യയെ മുൻനിർത്തി ഇ എം ഫോസ്റ്റർ എഴുതിയത് എ പാസേജ് ടു ഇന്ത്യ എന്ന നോവലിനെക്കുറിച്ച് മേൽപ്പറഞ്ഞ ഘട്ടത്തിൽ നിൽക്കുന്ന ഉത്തരകോളനീയ വിമർശകന് നിരൂപകന് എഴുതണം. പ്രസ്തുത കൃതിയിലെ പ്രതിനിധാനങ്ങളുടെ പോരായ്മകളെപ്പറ്റി അയാൾക്ക് വിസ്തരിക്കാം. രണ്ടാം ഘട്ടത്തിൽ പോസ്റ്റ് കൊളോണിയൽ എഴുത്തുകാരൻ സ്വസമുദായത്തെ സ്വരാജ്യത്തെ പുരസ്കരിച്ച് വിരചിക്കുന്ന സാഹിത്യത്തിലേക്ക് ഉത്തരകോളനീയ നിരൂപകൻ ശ്രദ്ധിക്കുന്നു. മൂന്നാം ഘട്ടത്തിൽ ഉത്തരകോളനീയ വിമർശനത്തിൽ സൈദ്ധാന്തികവും ആനുഭാവികവുമായ രണ്ട് ധാരകൾ ഉരുത്തിരിയുന്നു. പോസ്റ്റ് സ്ട്രക്ചറലിസത്തെ പിന്തുടരുന്ന ഹോമി ഭാബയുടേത് ആദ്യധാരയിലും ലിബറൽ ഹ്യൂമനിസത്തോട് ചേർന്നുകൊണ്ട് രാഷ്ട്രീയമായും എഴുതുന്ന എഡ്വേർഡ് ദേദിൻ്റെയും ദ്വിതീയധാരയിലും ഉൾപ്പെടുന്ന ഉത്തരകോളനീയ വിമർശമാണ്. സാഹിത്യ പഠനങ്ങൾക്കുള്ളിൽ സാംസ്കാരിക വ്യത്യാസങ്ങളിലേക്ക് ഉത്തരകോളനീയ വിമർശനം ശ്രദ്ധിക്കുന്നു. ഒരു വിശേഷ വിഷയത്തിലെ ഫോക്കസ് ചെയ്യുന്ന വിമർശനമാണത്. സ്ത്രീവാദ വിമർശനത്തെ പോലെ പാശ്ചാത്യ സാഹിത്യം സാർവലൗകികമാണെന്ന് സമ്മതിക്കാൻ ഉത്തരകോളനീയ നിരൂപകൻ തയ്യാറല്ല. പാശ്ചാത്യ സാഹിത്യത്തിന് അതിൻ്റേതായ അതിർത്തികൾ ഉണ്ട്, സാംസ്കാരികവും വംശീയവുമായ അതിർത്തികൾ. അതിൻ്റെ കാഴ്ചപ്പാടിന് അപരിഹാര്യമായ പരിമിതികൾ ഉണ്ട്. ഇത് സ്ഥാപിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഉത്തരകോളനീയ വിമർശകൻ പാശ്ചാത്യ സാഹിത്യത്തിലെ പാശ്ചാത്യോതരമായ പ്രതിദാനങ്ങൾ പരിശോധിക്കും. കോളനീകരണം, സാമ്രാജ്യവാദം എന്നിവയെപ്പറ്റി പാശ്ചാത്യ സാഹിത്യം നിശബ്ദമാക്കുന്നത് അയാൾ കാണും. സാംസ്കാരികമായ വ്യത്യാസങ്ങൾ സാഹിത്യകൃതിയിൽ എങ്ങനെ പ്രതിഫലിതമായിരിക്കുന്നുവെന്നും പരിശോധിക്കും. ഓരോ വ്യക്തിയും ഒന്നിലധികം സംസ്കൃതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന തത്വം പ്രഖ്യാപനം ചെയ്യുന്നതിൽ ഉത്തരകോളനീയ വിമർശം അഭിരമിക്കുന്നു. പേജ് 492, 79. നവചരിത്രവാദം. അമേരിക്കൻ വിമർശകനായ സ്റ്റീഫൻ ഗ്രീറ്റ് പ്ലാറ്റിൻ്റെ റെനൈനൻസ് സെൽഫ് ഫാഷനിങ് ഫ്രം മോ ടു ഷേക്സ്പിയർ എന്ന പുസ്തകത്തിലാണ് ആദ്യമായി നവചരിത്രവാദം എന്ന സംജ്ഞ വെളിപ്പെടുത്തുന്നത്. ഒരേ ചരിത്ര കാലഘട്ടത്തിൻ്റെ സാഹിത്യവും അസാഹിത്യവുമായ പാഠങ്ങളുടെ സമാന്തര വായനയിൽ അധിഷ്ഠിതമായ ഒരു സമീപനമെന്ന നവചരിത്രവാദത്തെ നിർവചിക്കാം. സാഹിത്യത്തെ മുന്നരങ്ങിയിലും ചരിത്രത്തെ പിന്നരങ്ങിലും നിർത്തിക്കൊണ്ട് പഠനത്തെ അത് നിരാകരിക്കുന്നു. നവചരിത്രവാദം സാഹിത്യവും അസാഹിത്യവുമായ പാഠങ്ങൾക്ക് സമപ്രാധാന്യമാണ് നൽകുക. പരസ്പരം ഇടപെടുന്ന പാഠങ്ങളാണവ. ചരിത്രത്തിൻ്റെ പഠനാത്മകതയിലും പാഠങ്ങളുടെ ചരിത്രാത്മകതയിലും ഉള്ള സംയുക്ത താല്പര്യമെന്നാണ് നവചരിത്രവാദത്തെ ലൂയി മൺട്രോസ് നിർവചിക്കുന്നത്. ഗ്രീൻബ്ലാറ്റിൻ്റെ വാക്കുകൾ, ആൻ ഇൻറ്റൻസിഫൈഡ് വില്ലിങ്സ് ടു റീഡ് ഓൾ ദ ടെക്സ്റ്റ്വൽ ട്രേസസ് ഓഫ് ദ പാസ് വിത്ത് ദ അറ്റൻഷൻ ട്രഡീഷണലി കൺഫേർഡ് ഓൺലി ഓൺ ലിറ്റററി ടെക്സ്റ്റ് സാഹിത്യതയ്ക്ക് വിശേഷ സ്ഥാനം നൽകുന്നില്ല എന്നത് നവചരിത്രവാദത്തിൻ്റെ മുഖമുദ്രയാണ്. അസാഹിതീയ പാഠത്തിൻ്റെ ഫ്രെയിമിൽ സാഹിതീയ പാഠത്തെ സ്ഥാനപ്പെടുത്തുകയാണെന്നൊരു നവചരിത്ര പ്രബന്ധം ചെയ്യുക. സാഹിത്യത്തെയും കാലഘട്ടത്തെയും അന്യോന്യം കിടനിർത്താനാണ് നവചരിത്രവാദി ശ്രദ്ധിക്കുന്നത്. നവചരിത്രവാദപരമായ ഒരു പഠനം ഒരു സാമ്പ്രദായിക സാഹിത്യ പഠനത്തെ പോലെ ഒരു കൃതിയുടെ പൂർവ്വവ്യാഖ്യാനങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. പലപ്പോഴും നാടകീയമായ ശക്തമായ ഒരു കഥാകഥനത്തിൽ നിന്നാണ് നവചരിത്രവാദി പഠനം തുടങ്ങുന്നത്. ഉദാഹരണത്തിന് ലൂയി മൺട്രോസിൻ്റെ ഒരു ലേഖനം എടുക്കുക. അതിലെ ആദ്യവാചകം ഇങ്ങനെ, ഐ വുഡ് ലൈക്ക് ഹിസ് റിക്കൗണ്ട് ടു എലിസബത്തിയൻ ഡ്രീം നോട്ട് ഷേക്സ്പിയേഴ്സ് എ മിഡ്സമേഴ്സ് നൈറ്റ്സ് ഡ്രീം ബട്ട് വൺ ഡ്രീം ബൈ സൈമോൺ ഫോമൻ ഫോർ ഓൺ 23rd January ഇൻ 1597. ഇത്തരം വിവരണങ്ങൾക്ക് ദൃക്സാക്ഷികളെ വിവരങ്ങളുടെ മൂർച്ചയുണ്ട്. ചരിത്രത്തിൻ്റെതായ ഗുണവിശേഷങ്ങളാണ് ഏറെ. അനുഭവ വിവരണത്തിൻ്റെ ഗുണവിശേഷമാണ് ഇത്തരം ആമുഖങ്ങൾ ആർജവമാക്കുന്നത്. ഒരു കാര്യം എടുത്തു പറയണം, ഇത്തരം ചരിത്ര തെളിവുകൾ സന്ദർഭത്തിൻ്റെ പ്രാധാന്യം മാത്രമല്ല ഒരു പാഠത്തിൻ്റെ വായനയിൽ ഒരു രണ്ടാം കാര്യം മാത്രമായി താണു പോകും സന്ദർഭം. മറിച്ച് ഇവ സഹപാഠങ്ങളാണ്. ഒരേ ചരിത്ര മുഹൂർത്തത്തിൽ തന്നെ ആവിഷ്കാരങ്ങളായ പാഠങ്ങളെയും സഹപാഠങ്ങളെയും നിരീക്ഷിക്കുന്നു എന്നതാണ് നവചരിത്രപരമായ പഠനത്തിൻ്റെ സവിശേഷത. ന്യൂ ഹിസ്റ്റോറിസം ആൻഡ് റിനൈൻസൻസ് ഡ്രാമ എന്ന പ്രബന്ധ സമാഹാരത്തിൻ്റെ അവതാരികയിൽ റിച്ചാർഡ് വില്യംസണും റിച്ചാർഡ് ഡട്ടനും പ്രസ്തുത സമീപനത്തെക്കുറിച്ച് ഇപ്രകാരം എഴുതുന്നു. വേർ ക്രിറ്റിസിസം ഹാസ്